السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين، أما بعد. سنهن رنيا ستي وشاسي قلع. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى سوشيچ കൊണ്ട് ജീവിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ സകാത്ത് വർക്ക്ഷോപ്പുകളിലും അതുപോലെ തന്നെ സെമിനാറുകളിലും ഒക്കെയായി പങ്കെടുത്തിട്ടുള്ള ഏകദേശം 4 ഗ്രൂപ്പുകൾ വാട്സാപ്പിൽ ഇപ്പോൾ നമുക്ക് ഉണ്ട്. അപ്പോ അതിലുള്ള ആളുകൾക്ക് നമ്മൾ സാധാരണ ചോദ്യങ്ങളും മറുപടികളൊക്കെയാണ് അതിൽ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ കച്ചവട സംബന്ധമായി കർമ്മശാസ്ത്രപരമായ ഒരു ധാരണ, ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള ഏറെക്കുറെയുള്ള ഹ്രസ്വമായ വളരെ ലളിതമായ ഒരു ധാരണ ആളുകൾക്കുണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലൊരു ചെറിയ ക്ലാസ് തുടങ്ങിവെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അത് പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, പണ്ഡിതന്മാർ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച സമയത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക, ആദ്യം അവർ സംസാരിക്കാറുള്ളത് ഇബാദത്തുകളെക്കുറിച്ചാണ്. ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം ക്രോഡീകരിക്കുമ്പോൾ ഇബാദത്തുകളെക്കുറിച്ചാണ് ആദ്യം അധിക ഗ്രന്ഥങ്ങളും സംസാരിക്കാറുള്ളത്, ആരാധനകളെക്കുറിച്ചും. സ്വാഭാവികമായും ആ ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമസ്കാരമായതുകൊണ്ട് ആ നമസ്കാരത്തെക്കുറിച്ചാണ് ആദ്യം തുടങ്ങുക. ആ നമസ്കാരത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകം ശുദ്ധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കിതാബു ത്വഹാറ, ശുദ്ധീകരണവുമായി സംബന്ധിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് ആദ്യം പണ്ഡിതന്മാർ തുടങ്ങാറുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ തൗഹീദിൽ നിന്ന് ആരംഭിച്ച് അമലുകളുടെ ഫലായിലുകൾ പറഞ്ഞ് പിന്നീട് കിതാബുൽ ഇബാദാത്ത്, അതിൽ തന്നെ ഇബാദാത്തുകൾ സംസാരിക്കുമ്പോൾ അതിൽ നമസ്കാരം, അങ്ങനെ അത് കഴിഞ്ഞ് നോമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ആ ഇബാദാത്തുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമാണ് പൊതുവെ ഈ നേരത്തെ പറഞ്ഞ രണ്ട് രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളായാലും ആരാധനകൾക്ക് ശേഷമാണ് പൊതുവെ മുആമലാത്തുകളെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള അവന്റെ ബന്ധമാണ് ആരാധന എന്നുള്ളത്. അതിനെക്കുറിച്ച് അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും സുപ്രധാനമായി അവൻ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുമായി അവൻ ബന്ധപ്പെടുന്ന മേഖലകളിൽ അവൻ പാലിച്ചിരിക്കേണ്ട നിയമനിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് പരിപൂർണമാണ്, സമ്പൂർണമാണ്. മനുഷ്യന്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുവല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന. അതെ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ ഞാൻ ഇതാ പൂർത്തീകരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇസ്ലാമിനെ നിങ്ങളുടെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധ ഇസ്ലാം പരിപൂർണമാണ് എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒന്നും അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കേണ്ടതും ഇല്ല, അതിൽ നിന്ന് യാതൊന്നും വെട്ടിച്ചുരുക്കേണ്ടതും ഇല്ല. അതിന്റെ സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പരിപൂർണമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കെ യാതൊരു വിധത്തിലുള്ള ആൾട്ടറേഷനുകളും മാറ്റത്തിരുത്തലുകളും ആ മതത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇബാദാത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അവർ മുആമലാത്തുകൾ വിശദീകരിക്കും, അഥവാ മനുഷ്യന്മാർ പരസ്പരമുള്ള ഇടപാടുകളെ സംബന്ധിച്ച് വിശദീകരിക്കും. അതിൽ തന്നെ കച്ചവടത്തെക്കുറിച്ച്, ആ കച്ചവട സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പൊതുവെ പണ്ഡിതന്മാർ തുടങ്ങാറുള്ളത്. കാരണം കച്ചവട സംബന്ധമായ കാര്യങ്ങൾ പിന്നീട് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് കച്ചവടം, അതുപോലെ തന്നെ കൂലി, അതിന്റെ വേല തുടങ്ങിയ കാര്യങ്ങൾ. മനുഷ്യന്മാരെല്ലാം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് സ്വാഭാവികമായും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവർ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ കച്ചവടം, അതുപോലെ തന്നെ ആ കച്ചവട സംബന്ധമായ നിയമങ്ങൾ, അതുപോലെ തന്നെ വാടക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അതിന്റെ ഇനങ്ങളെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച്, നിഷിദ്ധമായതെന്ത്, അനുവദനീയമായതെന്ത്, പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം സ്വാഭാവികമായും കച്ചവട സംബന്ധമായി, മനുഷ്യന്റെ ജോലി സംബന്ധമായൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനുശേഷം വിവാഹത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതായി കാണാം. സ്വാഭാവികമായും പണമൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ മനുഷ്യൻ വിവാഹം കഴിക്കും. അപ്പോൾ പണ്ഡിതന്മാർ ആ ഒരു രീതിയിൽ തന്നെയാണ് വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തൊഴിൽ മനുഷ്യൻ ചെയ്യും എന്നുള്ളതുകൊണ്ട് തൊഴിലിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നീട് നിക്കാഹിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായും അനന്തരാവകാശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം മനുഷ്യന്മാർ തമ്മിൽ സ്വാഭാവികമായ ഇടപാടുകളിൽ, അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാനുള്ള നിയമങ്ങളെക്കുറിച്ച്, ഖിസാസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഹുദൂദ്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റകൃത്യങ്ങളുടെ മേൽ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെ സംബന്ധിച്ച്, കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പരിശോധിച്ചാൽ ജിഹാദിനെ സംബന്ധിച്ച്, ദഅവയെ സംബന്ധിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നതായി കാണാം. അപ്പൊ അതിന്റെ ഒരു ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ഒരു രൂപം, അതിന്റെ ക്രോഡീകരണ രൂപം എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളതിൽ ഇൻഷാ അള്ളാ മുആമലാത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഷെയ്ഖ് സുലൈമാൻ അർ-റഹൈലി ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം ബുലൂഗുൽ മറാമിൽ നിന്ന് കിതാബുൽ ബുയൂ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പിന്നെ ഒരു ദർസിൽ വെച്ചിട്ട് ആ ഭാഗം പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ ബുയൂ എന്നുള്ള ബാബ് അത് വളരെ റെയറായിട്ട്, അപ്പോൾ സാധാരണ നിലക്ക് ഇപ്പൊ ക്ലാസ്സുകളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ലഭിക്കാത്ത, എന്നാൽ വളരെ റെയറായി മാത്രം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു മേഖലയിൽ ഓരോരുത്തരും ഓരോ ഈ ബുയൂഴുമായി ബന്ധപ്പെട്ട്, ആ ബാബുമായി ബന്ധപ്പെട്ട് മുആമലാത്തുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലുള്ള ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും നാം. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വളരെ ഗൌരവത്തോടു കൂടി ലളിതമായൊരു വിശദീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ വിശദീകരണമൊന്നും നമ്മൾ നൽകുകയില്ല. കാരണം ഹ്രസ്വമായ രൂപത്തിൽ മൊത്തത്തിൽ കിതാബുൽ ബുയൂ ഒന്ന് പിന്നെ വായിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നും പ്രിന്റ് ചെയ്യപ്പെടുന്ന മുഖ്തസറുൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന് പറയുന്ന വളരെ ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിന് അബ്ദുള്ള അത്തുവൈജിരി ഹഫിളഹുല്ലാഹു തആല അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണിത്. അതാണ് ഞാൻ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഷാല്ലാ കച്ചവടത്തെ സംബന്ധിച്ച്, അതിന്റെ നിബന്ധനകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മറ്റു വാടക തുടങ്ങിയ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇൻഷാല്ലാ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കച്ചവടം എന്നുള്ള ആ വിഷയത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഇസ്ലാമിലുള്ള കരാറുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. അഥവാ മനുഷ്യന്മാർ പരസ്പരമുള്ള ഇടപാടുകളെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തെ അഖ്ദ് എന്ന് പറയുന്നത്, നമ്മൾ അറബിയിൽ കരാറ് അല്ലെങ്കിൽ ഈ ഇടപാടിന് നമ്മൾ പറയാം അഖ്ദ് എന്നാണ്. ഈ ചില ടേംസ്, ചില പിന്നെ ഇസ്തിലാഹാത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചില ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ ബുയൂആണല്ലോ പഠിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ടേംസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അഖ്ദ് എന്ന് പറഞ്ഞാൽ കരാർ അല്ലെങ്കിൽ ഇടപാട് എന്നുള്ള, കോൺട്രാക്ട് എന്നൊക്കെയുള്ള അർത്ഥം. أقسام العقود ثلاثة قسم ورنال إنم أقسام إننجل العقود كرارغل ثلاثة ورنال مون كريال أقسام العقود ثلاثة കരാറുകളുടെ അഥവാ ഇടപാടുകളുടെ ഇനങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന് അഖ്ദു മുആവദതിൻ മഹ്ദ, ഒന്നാമത്തേത് അഖ്ദു മുആവദതിൻ മഹ്ദ. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു വസ്തു വിൽക്കുമ്പോൾ അതിന്റെ വില നമ്മൾ വാങ്ങും അല്ലെ. അപ്പൊ പരസ്പരം ഞാൻ അങ്ങോട്ട് നൽകുന്നു, ഇങ്ങോട്ട് ലഭിക്കുവാനും ആഗ്രഹിക്കുന്നു. അപ്പൊ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും അതിൽ നിന്ന് നേട്ടം ലഭിക്കുകയും ആ നേട്ടം ലഭിക്കുവാൻ നമ്മൾ കരുതുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംഗതികൾ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറ്റം നടക്കുന്നുണ്ട്. ഈ രൂപത്തിലുള്ളതാണ് ബൈ, കച്ചവടം. അപ്പൊ പരിപൂർണമായി നമ്മൾ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ലഭിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രൂപത്തിൽ നടത്തപ്പെടുന്ന ഇടപാടുകൾ, കരാറുകൾ. അതിനാണ് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒന്ന് കച്ചവടം, നമ്മൾ വില കൊടുക്കുന്നു, വസ്തു വാങ്ങുന്നു. ഇജാറ അഥവാ നമ്മൾ ഒരു വസ്തു വാടക കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു വസ്തുവിന്റെ ഉപകാരത്തെ മറ്റൊരാൾക്ക് വിൽക്കുന്നു, വസ്തു വിൽക്കുന്നില്ല, അതാണല്ലോ വാടക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കൂട്ടുകച്ചവടം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, ഷെരീക്ക അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നു. മുദാറബ, ഇസ്തിസ്ന. അപ്പൊ ഇത് അഖ്ദു മുആവദയാണ്, പരസ്പരമുള്ള ഒരു കച്ചവട കരാറാണ്. മനസ്സിലായി? പരസ്പരമുള്ള ഒരു കച്ചവട കരാറാണ്. അപ്പൊ പരിപൂർണമായ ഒരു കച്ചവട കരാറാണ്. എന്നാൽ ഇതിൽ, ഈ കച്ചവട കരാറിൽ തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടും. അഥവാ നമ്മളിത് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പക്കൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഇല്ല എന്നല്ല, മറിച്ച് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്വയബ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദി, ഒരു മനുഷ്യൻ തന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പാദ്യം. വകുല്ലു ബൈഇൻ മബ്റൂർ, അതുപോലെ തന്നെ പുണ്യകരമായ കച്ചവടവും ഏറ്റവും നല്ല സമ്പാദ്യമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. മാത്രമല്ല ഈ സാന്ദർഭികമായി പറയുകയാണ്, ഇവിടെ പുണ്യകരമായ കച്ചവടം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഇൻ സദഖ വബയ്യന ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, അഥവാ വഇൻ സദഖ, അവർ രണ്ടുപേരും വാങ്ങുന്നവനും വിൽക്കുന്നവരും പരസ്പരം സത്യസന്ധമായും, വബയ്യന സുതാര്യമായും, എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞുകൊണ്ട് ഒന്നും ഒളിച്ചു വെക്കാതെയും, വഇൻ സദഖ വബയ്യന ബൂരിക ലഹുമ ഫീ ബൈഇഹിമ, അവരുടെ കച്ചവടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചൊരിയുന്നതാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരസ്പരം സത്യസന്ധമായിരിക്കണം ഒന്ന്, രണ്ടാമത്തേത് സുതാര്യമായിരിക്കണം, മൂന്നാമത്തേത് ഹലാലായിരിക്കണം. അത് നമുക്ക് പിന്നെ വഹല്ലല്ലാഹുൽ ബൈ വഹറമർ റിബ, അള്ളാഹു ഹലാലാക്കിയ കച്ചവടമുണ്ട്, ഹറാമാ പലിശയെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ആ കച്ചവടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഹലാലായതായിരിക്കണം, സത്യസന്ധമായിരിക്കണം, സുതാര്യമായി ഒന്നും ഒളിച്ചു വെക്കാതെ നടത്തുന്ന കച്ചവടമായിരിക്കണം. ഈ മൂന്ന് നിബന്ധനകൾ പാലിക്കപ്പെട്ടാലാണ് പുണ്യകരമായ കച്ചവടമാകുന്നത്. അപ്പൊ ഒന്നാമത്തേത് പരിപൂർണമായ കച്ചവട കരാറാണ്, പരിപൂർണമായ കച്ചവട കരാറാണ്. എന്നാൽ ആ കച്ചവട കരാർ ഒരാളുടെ നല്ല നിയ്യത്തനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാ ബാ വഇദാഷ്തറ, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ വിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് അപ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആള്, വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു കച്ചവടക്കാരനെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ട്, എല്ലാ ആളുകളെയും ബുദ്ധിമുട്ടിച്ച് വളരെ പ്രയാസപ്പെടുത്തിയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയല്ല. എന്നാൽ വിൽക്കുമ്പോഴായാലും വാങ്ങുമ്പോഴായാലും
ഒരു ഒരു വിട്ടുവീഴ്ച മനോഭാവവും കുറച്ചൊക്കെ ഒരു പിന്നെ എന്താ പറയുക പരസ്പരം ഒരു ഒരു ഇളവ് കാണിക്കാനുള്ള മനോഭാവമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അള്ളാഹു അവർക്ക് പിന്നെ കാരുണ്യം ചൊരിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ രൂപത്തിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അതുകൊണ്ട് പുണ്യുണ്ട്, അത് നമ്മൾ പിന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ പരിപൂർണമായ കച്ചവട കരാർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ആ കച്ചവടത്തിൽ പരസ്പരം എന്റെ കയ്യിലുള്ള ഒരു വസ്തു അയാൾക്ക് നൽകുകയും അയാളുടെ കയ്യിലുള്ള ഒരു വസ്തു എനിക്ക് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കരാറിന്റെ ഉദ്ദേശ്യം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അഖ്ദു മുആവളത്തിൻ മഹ്ദ പരിപൂർണമായ സമ്പൂർണമായ കച്ചവട കരാറ് അല്ലെങ്കിൽ കൈമാറ്റ കരാറ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായത്. രണ്ടാമത്തെ ഇനം കരാറാണ് അഖ്ദു തബറുഇൻ മഹ്ദ പരിപൂർണമായി ദാനധർമ്മം അഥവാ ധർമ്മം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കരാർ. പരിപൂർണമായി അതിൽ നിന്ന് കൈമാറ്റം ഉദ്ദേശിക്കുന്നില്ല, നേരെ മറിച്ച് ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഹിബ, നമുക്കറിയാം ഹിബ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹദിയ എന്ന് പറയുന്നതൊക്കെ എന്താണ്, നമ്മൾ ഒരാൾക്ക് ഒരു വസ്തു ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അഖ്ദു തബറുഇൻ മഹ്ദ, തബറുഇൻ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം കൊടുക്കുക. അഖ്ദു തബറുഇൻ മഹ്ദ സമ്പൂർണമായ ദാനധർമ്മ അല്ലെങ്കിൽ ധർമ്മം എന്നുള്ള നിലക്കുള്ള കരാർ ഇടപാട്. അതിൽ ഒന്നാമത്തെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കുക, അതിന് അതിന്റേതായ നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട്. ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഷാ അള്ളാ മനസ്സിലാക്കുന്നതാണ്. അതേപോലെ തന്നെ സദഖ, സദഖ അപ്പൊ സദഖ നമ്മൾ ഒരാൾക്ക് സദഖ കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊരു കൈമാറ്റം നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ അല്ല ആരിയ, വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു, പറ്റുമെങ്കിൽ പിന്നെ അത് നോട്ട് ചെയ്യാം. അൽ ആരിയ, ആരിയ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്കൊരു വസ്തു ഉപയോഗിക്കാൻ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു വസ്തു ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ആ വസ്തുവിന്റെ ഉപയോഗം നമ്മൾ അയാൾക്ക് എന്ത് ചെയ്യുന്നു, വെറുതെ കൊടുക്കുക ചെയ്യുന്നത്. എന്തിനു വിപരീതമായി, വാടക കൊടുക്കുന്നതിന് വിപരീതമായി. നമ്മൾ വാടക കൊടുക്കുമ്പോൾ എന്താണ്, ഒരു വസ്തുവിന്റെ ഉപകാരം ഒരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാനാണ് ചെയ്യുന്നത്, പക്ഷെ അതിന് പകരമായി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതിഫലം ഈടാക്കുന്നുണ്ട്. അപ്പൊ പ്രതിഫലം ഈടാക്കാതെ ഒരു വസ്തു ഒരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ദമാൻ, നമ്മൾ ഒരാൾക്ക് ഗ്യാരണ്ടി നിൽക്കുക എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, അത് ഇൻഷാല്ലാ ആ വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട അതിന്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യും. അപ്പൊ ഇതൊക്കെ അഖ്ദു തബറുഇൻ മഹ്ദ പരിപൂർണമായി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇടപെടുന്ന കരാറാണ്. ഇനി മൂന്നാമത്തെ ഒരു കരാർ നമ്മൾ പരിശോധിച്ചാൽ അഖ്ദു തബറുഇൻ വ മുആവള. അഖ്ദു, അഖ്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കരാർ ഇടപാട്, തബറുഇൻ ധർമ്മം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ മുആവള അതേപോലെ തന്നെ തിരിച്ച് പിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടുമുള്ള ഒരു ഒരു കരാർ. ഉദാഹരണത്തിന് നമ്മൾ കടം നൽകുമ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, കടം കൊടുക്കുന്നു. അപ്പൊ അയാളെ നമ്മൾ സഹായിക്കുന്നു. അതേസമയം അയാള് ഞാനിപ്പോ അയാൾക്ക് പണം നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നൽകി, അയാൾക്ക് ആ വസ്തു ഉപയോഗിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്കൊരു ഒരു ചാക്ക് അരി പിന്നെ കടം കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് ആ അരി ഭക്ഷണം വെക്കാം, അയാൾക്ക് കഴിക്കാം, പക്ഷേ കടം കൊടുത്തതാകുമ്പോൾ തതുല്യമായ ഒരു ചാക്ക് അരി പിന്നീട് അയാളിൽ നിന്ന് എനിക്ക് മറിച്ച് തിരിച്ചിങ്ങോട്ട് ലഭിക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ തിരിച്ച് ഇങ്ങോട്ട് ലഭിക്കണം എന്നുള്ളത് നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അഥവാ കടം നമ്മൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അപ്പൊ സ്വാഭാവികമായും അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്താണോ അയാൾക്ക് നൽകിയത് തതുല്യമായത് എനിക്ക് അയാൾ തിരിച്ചു നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അയാളുടെ ഇപ്പോഴുള്ള ആവശ്യത്തിൽ അയാളെ സഹായിക്കണമെന്നും അതുവഴി അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായി മാറുന്നു, അതില് തബറുഉം വന്നു, അതേപോലെ തന്നെ മുആവളയും വന്നു, പരസ്പര കൈമാറ്റവും വന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്തു, ധർമ്മവും അവിടെ വന്നു. ഇതാണ് അതിലുള്ളത്. സ്വാഭാവികമായും ഇൻഷാ അള്ളാ പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഇസ്ലാമികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിൽ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള ഈ രംഗങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലാഭത്തെ മാത്രം മുൻനിർത്തിയുള്ള കരാറുകളല്ല ഇസ്ലാമിലുള്ളത്. മനുഷ്യന്റെ സാമൂഹികമായ സാഹചര്യങ്ങളെ മുൻനിർത്തി പരസ്പര സഹായം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അഥവാ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നോൺ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും പരലോക വിശ്വാസവും തൗഹീദും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എനിക്ക് റിസ്ക് നൽകുന്നത്, എനിക്ക് സമ്പത്ത് നൽകുന്നത്, അവൻ നൽകിയ പണമാണ് എന്റെ കയ്യിലുള്ളത് എന്നൊക്കെ ബോധമുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. അഥവാ ലാഭമുള്ള കരാറുകളെക്കുറിച്ചും ലാഭമില്ലാതെ പരസ്പര സഹായവും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇത്തരം കരാറുകളിൽ ഏർപ്പെടാൻ ആർക്കേ സാധിക്കുള്ളൂ. സ്വാഭാവികമായും തൗഹീദുള്ള വിശ്വാസമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും പ്രതിഫലം ആഗ്രഹിക്കുന്ന പരലോകത്തെക്കുറിച്ച് ബോധമുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിഷയം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കച്ചവട രംഗമായാലും ഇപ്പോൾ നമ്മൾ സകാത്തിന്റെ വർക്ക്ഷോപ്പുകൾ നടത്തിയപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്. ആദ്യം നമ്മൾ സംസാരിച്ചത് തൗഹീദിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇസ്ലാമിക് എക്കണോമിക്സിനെ കുറിച്ചിട്ട് ലാസ്റ്റിൽ നമ്മളുടെ സെമിനാർ നടത്തിയപ്പോൾ നമ്മൾ അതിലും തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്. കാരണം തൗഹീദ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗങ്ങളൊന്നും ഉണ്ടായിട്ടൊരു അയാൾക്ക് ഉപയോഗപ്പെടില്ല എന്ന് മാത്രമല്ല, ഉപകാരപ്പെടില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് അത് കൃത്യമായി പാലിക്കുവാൻ സാധിക്കുകയും ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം, അത് ഒരു രംഗങ്ങളിലും മനുഷ്യനുമായി ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല, മറിച്ച് ആ ബന്ധം നന്നാകുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ മറ്റു ഇതര മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളും മനുഷ്യന്റെ മറ്റു ഇടപാടുകളും അവന്റെ ജീവിത മേഖലകളും എല്ലാം നന്നാവുന്നത് ശരിയാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ കച്ചവടത്തിന്റെ നിബന്ധനകളെക്കുറിച്ച്, കച്ചവടത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഒരു കച്ചവടം നടക്കണം എന്നുണ്ടെങ്കിൽ, അഥവാ ഒരു കച്ചവടം നടന്നു എന്ന് എപ്പോഴാണ് നമ്മൾ പറയുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാകും. അള്ളാഹു സുബ്ഹാന തആല അള്ളാഹുവിന്റെ ദീൻ വളരെ കൃത്യമായി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹു അവന്റെ സ്വർഗത്തിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വജസാകുമുല്ലാഹു ഖൈറാ.